ഇപ്പോഴത്തെ കാറൊന്ന് വിറ്റ് വേറൊന്ന് വാങ്ങണം. എങ്കിൽ പിന്നെ ആദ്യം ചെയ്യുന്നത് എന്താ? കാറ് നന്നായി കഴുകി പോളിഷ് ചെയ്ത് മാർക്കറ്റ് പ്ലേസ് പോലുള്ള ഏതെങ്കിലും ഓൺലൈൻ പോർട്ടൽ വഴി വിൽക്കുക അല്ലേ? എന്നാൽ ഇങ്ങനെ കാറ് വിൽക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയേക്കാം. SBS മലയാളത്തിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ കാറ് വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഓസ്ട്രേലിയയിൽ പുതിയ കാറുകളേക്കാൾ 3 മടങ്ങ് വിറ്റുപോകുന്നത് ഉപയോഗിച്ച കാറുകൾ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാറുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപയോഗിച്ച കാർ വാങ്ങുന്നതിന് ഇവിടെ ആളുണ്ട് എന്ന് ചുരുക്കം. എന്നാൽ നിങ്ങളുടെ കാർ എങ്ങനെ വിൽക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ന്യൂ സൗത്ത് വെയിൽസ് ഫെയർ ട്രേഡിംഗിലെ ഡയറക്ടർ ഓഫ് റെഗുലേറ്ററി എൻഗേജ്മെൻറ്റ് കാത്തി ടൗൺസെൻഡ് പറയുന്നത്, ഉപയോഗിച്ച കാറുകൾ വിൽക്കുന്നതിന് നമുക്ക് ചുറ്റും ധാരാളം മാർഗങ്ങളുണ്ടെന്നാണ്.
For people wanting to sell their own car, the first decision that they have to make is how they'd like to sell it. So there's a couple of options. They could sell through a dealer, they could sell it through an auction house, or they could sell it directly to someone using one of the various selling platforms, most of which of course are on now online.
ഒരു ഡീലർ മുഖേനയോ അല്ലെങ്കിൽ കാറുകൾ ലേലം വിളിച്ചു വിൽക്കുന്ന കേന്ദ്രങ്ങൾ മുഖേനയോ വിൽപ്പന നടത്തുകയാണെങ്കിൽ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഈ കേന്ദ്രങ്ങൾ ചെയ്തു തരും. ഒരു ഡീലർ മുഖേന വിൽക്കുമ്പോൾ കാറിന് കിട്ടാവുന്ന പരമാവധി തുക നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് വരില്ല. കാരണം ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കേണ്ടി വരും. ഇനി ഓക്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ വഴിയാണ് കാർ വിൽക്കുന്നതെങ്കിലോ കാറിന് കിട്ടുന്ന തുകയുടെ 10 മുതൽ 15% വരെ കമ്മീഷനായി നൽകേണ്ടി വരുമെന്നാണ് കാത്തി ടൗൺസെൻഡ് പറയുന്നത്.
Any buyer is going to want to verify the vehicle against the registration papers, and they may even ask to verify that you are the actual owner. So ask for example your license to verify that. They'll also want to check the vehicle details, so they may want information such as the VIN or chassis numbers which are available on the registration papers. And this is mainly so that they can do a check to see if there's any money owing on the car through the personal property and securities register.
ഇനി കാർ വിൽക്കാനായി നിങ്ങൾ നേരിട്ട് പരസ്യം കൊടുക്കുന്നുവെങ്കിൽ അത് സത്യസന്ധമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് കാറിൽ തട്ടും മുട്ടും കിട്ടിയ പാടുകൾ മറിച്ചു വെച്ച് പരസ്യം കൊടുത്താൽ അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ തലവേദനയാകുമെന്നാണ് കാർ സെയിൽസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ കൺസ്യൂമർ മാർക്കറ്റിംഗ് മാനേജർ കേര ഫേയല്ല പറയുന്നത്.
It's all around transparency, so being transparent and upfront in conversation and in the comments section of your listing about the car's history and any imperfections that the buyer might like to be made aware of. And this will really help when you do eventually meet with potential buyers in person during inspections and just help avoid any awkward surprises on the day.
പരസ്യം കണ്ട ആരെങ്കിലും വിളിച്ച് കാറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ധാരാളം പരസ്യങ്ങൾക്കിടയിൽ നിന്നുമായിരിക്കും നിങ്ങളുടെ കാറിനെ കുറിച്ചറിയാൻ വിളിക്കുന്നത്. അപ്പോൾ മറുപടി കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായും മറ്റു പരസ്യത്തിലേക്ക് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പോകും. കാറിന് എന്ത് വില പ്രതീക്ഷിക്കാം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അതേ മോഡൽ കാറിന് ഇപ്പോൾ മാർക്കറ്റിൽ എത്ര വില ഉണ്ടാകുമെന്ന് അന്വേഷിക്കുന്നതും നല്ലതായിരിക്കുമെന്നാണ് കേര ഫേയല്ല പറയുന്നത്.
We know that buyers are very switched on. They do their research. So if you're serious about selling it, try and price your car within the recommended range, which would be around that true market value to help you attract interest. The next tip is around negotiations. There are buyers that do like and enjoy the opportunity to negotiate the price. So it's always worth considering this when setting your price. And if you can allow a little bit of wriggle room in your listing price to allow for negotiations.
ഒരു കാർ വിൽക്കുന്നതിന് മുൻപ് മെക്കാനിക്കിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതും വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുമെല്ലാം നല്ലതായിരിക്കും. വാങ്ങാൻ വരുന്നവരോട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അവരിൽ ആത്മവിശ്വാസം കൂടാനും കാറിന് കൂടുതൽ വില ലഭിക്കാനും കാരണമാകുമെന്നാണ് റോയൽ ഓട്ടോമൊബൈൽ ക്ലബ് മാനേജർ അലക്സ് ഫോറസ്റ്റ് പറയുന്നത്.
Often that you see that in advertisements as well. So you know, the car's just been serviced, it's got new tires, and that's something to make a potential buyer feel better about the car that they're going to purchase. You know, the flip side of what I said earlier would be that the buyer could say, look, it needs new tires, a new battery and an exhaust and some brakes or whatever done. Go and fix those, and then once they're done, perhaps we can negotiate in price, but I'm not going to look at the vehicle until you've had those things fixed on the car.
എന്നാൽ വിൽക്കുന്നതിന് മുൻപ് കാറിന് സൺറൂഫോ ടോ ബാർ ഘടിപ്പിക്കുന്നതോ പോലുള്ള മോഡിഫിക്കേഷൻ വരുത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാകില്ല എന്നും അലക്സ് കൂട്ടിച്ചേർക്കുന്നു.
I guess if you're talking about roof racks and a roof bar and bigger wheels and tires or different sort of add-ons like a tow bar and that sort of thing, typically they don't really increase the value of the car unless the buyer really specifically wants those things on it. That might incentivize them to pay a little bit more for it. But typically all those add-ons and optional extras that you can buy in the aftermarket that add much more to the value of the car, especially if the buyer has to go and modify the car again back to how it was before, because I don't like those optional extras that are on it.
ഒരു ടെസ്റ്റ് ഡ്രൈവ് ഇല്ലാതെ ആരെങ്കിലും കാർ വാങ്ങുമോ? ഡീലർ വഴിയല്ലാതെ നേരിട്ട് കാർ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തലവേദനയാണത്. കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ടെസ്റ്റ് ഡ്രൈവിനായി വീട്ടിൽ വരുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് കാരാഫിയല്ല പറയുന്നത്.
Another little tip there, you can have a friend or family member with you. With a test drive, you can arrange to meet the buyer in a public place, for example, a shopping centre car park where there are people around. You can ask to hold on to their car keys for the car that they drove to meet you, or even hold on to their driver's license, just as a bit of security when going on the test drive. And you can also go in the test drive with them and sit in the passenger seat.
ചില സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ച കാർ വിൽക്കുമ്പോൾ കംപ്ലയൻസ് കണ്ടീഷൻ ചെക്ക് പാസാകേണ്ട ആവശ്യമുണ്ടെന്നാണ് അലക്സ് ഫോറസ്റ്റ് പറയുന്നത്.
In Victoria, whenever a vehicle is bought and sold, it needs to come with a recent roadworthy certificate. And that's not required in Western Australia. So there's a significant difference in the vehicle checks that are required by law across the different states in Australia. And then there are also the vehicle mechanical and condition checks that are not mandated, but they are highly recommended for people who are looking to buy a used car.
ഇനി കാർ വിറ്റ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, കാറിൻ്റെ ഇൻഷുറൻസ് നിങ്ങളുടെ പേരിൽ നിന്നും മാറ്റുക. രണ്ട്, റോഡ് ടോളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വിറ്റ കാർ ഒഴിവാക്കുക. മൂന്ന്, കാറിൻ്റെ ഉടമസ്ഥാവകാശം കാർ വാങ്ങിയ വ്യക്തിയിലേക്ക് മാറ്റുക. ഇത്തരം നടപടിക്രമങ്ങൾ കാർ വിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്നാണ് കാത്തി ടൗൺസെൻറ് പറയുന്നത്.
In New South Wales, that's through Service New South Wales, and you'll need to notify them about the disposal of the car. So this is important to do as soon as possible after selling, because it'll stop you receiving any fines that might be incurred by the new buyer. So I advise to check with what your local state requirements are. They will change from state to state, but in most cases you will have to notify whoever is your motor vehicle registering authority.
അപ്പോൾ എന്തായാലും കാർ വിറ്റു, കാശും കിട്ടി. ഇനി എന്താ പരിപാടി? വേറെ കാർ വാങ്ങാം അല്ലേ? എല്ലാവരും പുതിയ കാർ വാങ്ങാൻ വേണ്ടിയായിരിക്കില്ല പഴയ കാർ വിൽക്കുന്നത്. പക്ഷേ ഓരോ സംസ്ഥാനങ്ങളിലെയും ടെറിട്ടറികളിലെയും നിയമങ്ങൾ അനുസരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കാർ വിറ്റാൽ പിന്നീടുണ്ടായേക്കാവുന്ന പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാം. ഇതുപോലെ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന നിയമങ്ങൾ അടങ്ങുന്ന പരിപാടികൾ SBS മലയാളം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ഈ പരിപാടികൾ എപ്പോൾ വേണമെങ്കിലും കേൾക്കാവുന്നതാണ്. അതിനു പുറമെ SBS മലയാളം വാട്സപ്പ് മെസ്സേജുകളായും ഈ വിവരങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. SBS മലയാളത്തിൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യണം. +61 477 381 155 എന്ന നമ്പർ SBS മലയാളം എന്ന പേരിൽ സേവ് ചെയ്യുക. അതിനുശേഷം ഓസ്ട്രേലിയൻ വഴികാട്ടി അഥവാ ഓസ്ട്രേലിയൻ നിയമങ്ങളെക്കുറിച്ചെല്ലാം ബന്ധപ്പെട്ട വാർത്തകളാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതെങ്കിൽ ലൈഫ് എന്ന് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന പരിപാടികൾ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.